പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന എന്ന് നമ്മൾ വിളിക്കുന്ന ആ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പരിചിന്തനമാണ് നമ്മൾ നടത്തുന്നത്. യേശു ദൈവത്തെ അബ്ബ എന്നാണ് വിളിച്ചിരുന്നത്, കൊച്ചുകുഞ്ഞുങ്ങൾ സ്വന്തം അപ്പച്ചനെ വിളിക്കുന്നത് പോലെ. 170 തവണ യേശുവിൻ്റെ നാവിൽ പിതാവ് എന്ന അഭിസംബോധനാരൂപം അഥവാ പിതാവിനെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച വിശേഷണം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചായിരുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലാണ് ഏറ്റവും കുറവ്, 4 തവണ. ലൂക്ക എഴുതിയ സുവിശേഷത്തിൽ 15 തവണയും മത്തായി എഴുതിയ സുവിശേഷത്തിൽ 42 തവണയും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 109 തവണയും ദൈവത്തെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പിതാവ് എന്ത് ചെയ്യുന്നുവെന്ന് പറയുക, അല്ലെങ്കിൽ പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തെ പിതാവ് എന്ന് യേശു വിശേഷിപ്പിക്കുന്ന 170 തവണ സുവിശേഷങ്ങളിൽ കാണാം. മർക്കോസ് മുതൽ യോഹന്നാൻ വരെ കടന്നു പോകുമ്പോൾ ഈ അഭിസംബോധനാരൂപം വിശേഷണം കൂടുതൽ കൂടുതൽ വ്യാപകമായിട്ട് വരുന്നത് കാണാം. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് പറയാനുള്ളതെല്ലാം യേശു പിതാവ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് പിതാവ് ചെയ്യുക, എന്താണ് പിതാവ് ചെയ്യുന്നത് എന്നതിലൂടെയാണ് ആരാണ് പിതാവ് എന്ന് നമുക്ക് മനസ്സിലാവുക. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവത്തോട് ഹൃദയ ഐക്യം പുലർത്തുന്ന ഏകജാതനായ യേശുവാണ് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നത് എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഹൃദയ ഐക്യം പുലർത്തുന്ന ഏകജാതനായ യേശു എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തന്നത്? പിതാവ് എല്ലാം അറിയുന്നവനാണ്. പിതാവിന് അറിയാത്തമായി അജ്ഞാതമായി ഒന്നുമില്ല. രഹസ്യങ്ങൾ കാണുന്നവനാണ്, രഹസ്യത്തിൽ എല്ലാം അറിയുന്നവനാണ്. പിതാവ് എല്ലാം ക്ഷമിക്കുന്നവനാണ്. ലൂക്കായുടെ സുവിശേഷം 15 അധ്യായത്തിൽ മനോഹരമായ ഉപമയിലൂടെ യേശു എടുത്തു കാണിക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാം ക്ഷമിക്കുന്നവൻ, മടങ്ങി വരുന്ന മകനു വേണ്ടി കാത്തിരിക്കുന്നവൻ, മടങ്ങി വരുമ്പോൾ എല്ലാം മറന്ന് ക്ഷമിച്ച് പുത്രത്വം വീണ്ടും നൽകി മകനായി സ്വീകരിക്കുന്ന ദൈവം, എല്ലാം അറിയുന്നവൻ, എല്ലാം ക്ഷമിക്കുന്നവൻ. ഈ ദൈവം ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മത്തായി എഴുതിയ സുവിശേഷം 18 അധ്യായം 14 വാക്യത്തിൽ പറയും, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം എല്ലാവരുടെയും പിതാവാണ്. ഈ ദൈവം കരുണയുള്ള പിതാവാണ്. അവൻ നല്ലവരോട് മാത്രമല്ല കരുണ കാണിക്കുക, എല്ലാവരോടും. ലൂക്കായി എഴുതിയ സുവിശേഷം 6 അധ്യായം 35-36 വാക്യങ്ങൾ, തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, വായ്പ കൊടുക്കുകയും ചെയ്യുവൻ, അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും, നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായി ഇരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവൻ. കരുണ കാണിക്കുന്ന പിതാവ്, ക്ഷമിക്കുന്ന പിതാവ്, എല്ലാം അറിയുന്നവൻ, എല്ലാം കഴിയുന്നവൻ, ഈ കാരുണ്യവാനായ ദൈവത്തെയാണ് പിതാവേ എന്ന് വിളിക്കാനായി യേശു പഠിപ്പിക്കുക. പിതാവേ എന്ന് പറയുമ്പോൾ പലപ്പോഴും ആ അഭിസംബോധന രൂപത്തിൽ ഒരു അകൽച്ചയുടെ ഭാവം കാണും. നമ്മുടെ ഭാഷയുടെ പ്രത്യേകതയാണ്. പക്ഷേ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പിതാവേ എന്നത് അകൽച്ചയേക്കാൾ കൂടുതൽ അടുപ്പം കാണിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പ എന്ന പ്രാർത്ഥന. അപ്പോൾ ദൈവത്തെയാണ് പിതാവേ എന്ന് വിളിക്കുക. സർവശക്തനായ ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം, എല്ലാ സൃഷ്ടിജാലങ്ങളെയും താങ്ങി നിർത്തുന്ന, എല്ലാം അറിയുന്ന, എല്ലാം കഴിയുന്ന ആ ദൈവം എൻ്റെ അപ്പനാണ്, അപ്പച്ചനാണ്, ഡാഡിയാണ് എന്ന ആ ഒരു അറിവാണ് നമുക്ക് ആദ്യമേ നൽകുക. പിതാവായ ദൈവത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുകയാണ്. ഇതോടുകൂടി നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അറിവ്, മനോഭാവം, ഞാൻ അനാഥനല്ല എന്നതാണ്. ഓരോ വ്യക്തിക്കും പറയാൻ സാധിക്കും, ഞാൻ അനാഥനല്ല, ഞാൻ ആർക്കും വേണ്ടാത്തവനാണെങ്കിലും ദൈവത്തിന് വേണ്ടാത്തവനല്ല. ഓരോ വ്യക്തിയെയും സ്വന്തം മകനായി, മകളായി സ്വീകരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ പഠിപ്പിക്കുന്നതിലൂടെ സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, അപ്പനും അമ്മയും എന്നെ കൈവിടിഞ്ഞാലും ദൈവം എന്നെ കൈവിടുകയില്ല എന്ന ആ മനോഭാവം, കൈവിടുകയില്ല എന്ന് മാത്രമല്ല, ദൈവം എന്നെ സ്വന്തം പുത്രനായി, പുത്രിയായി സ്വീകരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അപ്പൻ്റെയോ അമ്മയുടെയോ സ്നേഹമനുഭവിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടാവാം, അനേകം പേരുണ്ട് എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ജനനത്തിന് മുമ്പ് തന്നെ അപ്പൻ മരിച്ചു പോയതാവാം, അല്ലെങ്കിൽ അമ്മയെ നഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാവാം, അല്ലെങ്കിൽ അപ്പനോ അമ്മയോ ഉപേക്ഷിച്ചു പോയതാവാം, അതല്ലെങ്കിൽ അപ്പൻ വെറുക്കുന്നൊരു വ്യക്തിയായി മാറിയെന്ന് വരാം. അപ്പൻ്റെ സ്വഭാവദോഷം കൊണ്ട് മക്കൾക്ക് അപ്പൻ്റെ അടുത്ത് നിന്ന് പീഡനം മാത്രമേ കിട്ടിയിട്ടുള്ളാവാം. ഏത് സാഹചര്യത്തിലുമാവട്ടെ, മാനുഷികമായ പരിഗണന പരിലാളന ലഭിക്കാതെ അനാഥരായി വളർന്നു വന്നവരാണെങ്കിലും പറയാം, എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഞാൻ അനാഥനല്ല, ബലഹീനനല്ല, നീ എൻ്റെ പിതാവാണ് എന്ന ആ ബോധ്യമുള്ളത് കൊണ്ട്. ഇപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചും അനാഥത്വം ഇല്ലാതാവുകയാണ്. ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ മുമ്പിൽ വിലപ്പെട്ടവനാണ്. വ്യക്തിയുടെ മഹത്വത്തെക്കുറിച്ചും ഇവിടെ സൂചനയുണ്ട്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വിലകെട്ടവനായിരിക്കാം, സമൂഹത്തിൽ എനിക്ക് സ്ഥാനമില്ലായിരിക്കാം, വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടാവില്ല, സാമ്പത്തികമായ കഴിവുകളുണ്ടാവില്ല, പക്ഷേ ബൗദ്ധികമായ കഴിവുകളോ സമൂഹത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉന്നത സ്ഥാനമോ അർഹിക്കാതെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ടവനായിരിക്കാം, കടത്തിണ്ണകളിലോ വഴിയോരങ്ങളിലോ ഒക്കെ അന്തിയുറങ്ങാനായി വിധിക്കപ്പെട്ട യാചകനായിരിക്കാം. എന്നാലും ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് യേശുവിനെ പഠിപ്പിക്കുക. മനുഷ്യ വ്യക്തിയുടെ മഹത്വം ഏറ്റവും എടുത്തു കാണിക്കുന്ന ഒരു പ്രാർത്ഥന അഭിസംബോധന രീതിയാണ് നമ്മളെ പഠിപ്പിച്ചത്, പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ പഠിപ്പിച്ചുകൊണ്ട്. ഈ പിതാവിനെ എൻ്റെ പിതാവേ എന്നല്ല വിളിക്കാനായിട്ട് യേശു പഠിപ്പിച്ചതെന്ന് ഓർക്കുക, ഞങ്ങളുടെ പിതാവേ എന്നാണ്. എൻ്റെ പിതാവേ എന്ന് പറഞ്ഞ് എൻ്റെ സ്വന്തമാക്കുന്നതിനേക്കാൾ ഞാൻ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ് എന്ന ചിന്ത എന്നിലേക്ക് കൊണ്ടുവരികയാണ് ഈ അഭിസംബോധനയുടെ ആദ്യത്തെ വിശേഷണം. ഞങ്ങളുടെ പിതാവേ എന്ന് പഠിപ്പിച്ചു. യേശു പിതാവിനെ വിളിക്കുമ്പോൾ അബ്ബ എൻ്റെ പിതാവ് എന്നാണ് പറയുക. പക്ഷേ യേശു നമ്മുടെ പിതാവെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. യേശുവിനും നമ്മളും തമ്മിൽ ഉള്ള വ്യത്യാസം അവിടെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. യേശു സ്വഭാവേന ദൈവത്തിൻ്റെ പുത്രനാണ്, തുല്യനാണ് ദൈവത്തോട്. നമ്മൾ ദത്തുപുത്രനാണ്, എടുക്കപ്പെട്ടവരാണ്. അപ്പോൾ എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളുടെ പിതാവിൻ്റെ അടുക്കിലേക്കും എന്ന് യേശു പറയും. പക്ഷേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനല്ല, ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിക്കുക. ഞങ്ങൾ എന്ന ആ അഭിസംബോധനാരൂപം ലോക സമൂഹത്തെ മുഴുവനും മനുഷ്യ സമൂഹത്തെ മുഴുവനും ഒരു കുടുംബമാക്കി മാറ്റുകയാണ്. ദൈവത്തിൻ്റെ മക്കളാണ് സകല മനുഷ്യരും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയിലൂടെ. അപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ മകനും മകളുമായിരിക്കുന്ന പോലെ സകല മനുഷ്യരും എൻ്റെ സഹോദരങ്ങളാണ്, ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ബോധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയായി പ്രാർത്ഥന. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൽ പാപത്തിൻ്റെ ഭീകരമായ ഒരു മുഖം പ്രത്യക്ഷപ്പെടുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കായനും ആബേലും തമ്മിലുള്ള ശത്രുതയുടെ കഥയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുക. ഒരു ദിവസം കായൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായൻ ആബേലിനോട് കയർക്കുകയും അവനെ കൊല്ലുകയും ചെയ്തു. കർത്താവ് കായനോട് ചോദിച്ചു, നിന്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വാവിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. നിന്റെ സഹോദരൻ എവിടെ? ഉൽപ്പത്തി പുസ്തകത്തിലെ 2-ാമത്തെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം ആദാമിനോടാണ് ചോദിച്ചത്, നീ എവിടെയാണ്? 2-ാമത്തെ ചോദ്യം, നിന്റെ സഹോദരൻ എവിടെയാണ്? നിന്റെ സഹോദരൻ എവിടെയാണെന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്നുള്ള ആ അടിസ്ഥാന സത്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഊന്നി ഉറയ്ക്കത്തക്ക രീതിയിലാണ് യേശു പഠിപ്പിക്കുക. ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും സഹോദരങ്ങളാണ്. ഏതു ജാതിയിൽപ്പെട്ടവരാവട്ടെ, ഏതു മതവിശ്വാസിയാവട്ടെ, ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ജീവിക്കുന്ന ഏതു നിറമുള്ള വ്യക്തിയുമായിക്കൊള്ളട്ടെ, എല്ലാവരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നു. വ്യത്യസ്തരായ പിതാക്കന്മാരില്ല, വ്യത്യസ്തരായ ദൈവങ്ങളില്ല, ദൈവം ഒരുവൻ മാത്രമേയുള്ളൂ. ആ ഒരേ ഒരു ദൈവം എല്ലാ മനുഷ്യരുടെയും പിതാവാണ്. എല്ലാ മനുഷ്യരും ഒരേ ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ ആ ദൈവത്തിന് എന്തു പേര് കൊടുത്താലും ആ ദൈവം എല്ലാവരുടെയും പിതാവാണെങ്കിൽ എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണെന്ന് ഓർക്കുക. ഇതാണ് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, പ്രാർത്ഥനയിലൂടെ പ്രകടമാകുന്ന കാഴ്ചപ്പാട് എപ്രകാരം മനുഷ്യ സമൂഹത്തിനെ നന്മയിലേക്ക് അല്ലെ തിന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് വ്യക്തമാകുന്നത്. ഈ പ്രാർത്ഥന ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഒരു മനുഷ്യനെയും വെറുക്കാനാവില്ല, ഒരു മനുഷ്യനെയും അപരനായി അന്യനായി ശത്രുവായി കാണാനാവില്ല. മറ്റ് മതവിശ്വാസം കത്തു സൂക്ഷിക്കുന്നവനാവാം, മറ്റൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നവനാവാം, വേറൊരു മുദ്രാവാക്യം മുഴക്കുന്നവനോ കൊടി പിടിക്കുന്നവനാവാം, പക്ഷേ എല്ലാം എൻ്റെ സഹോദരനാണ് എന്നുള്ള ബോധ്യം. പിതാവേ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്കും മറ്റൊരാൾക്കെതിരെ ആയുധമെടുക്കാനാവില്ല, മറ്റൊരാളെ ശത്രുവായി കാണാനാവില്ല. ഇപ്പോഴാദ്യമേ ഈ പ്രാർത്ഥനയിലൂടെ നമ്മളെ ഒരു ഐക്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയും അത് തന്നെയാണ്. അകന്നുപോകുന്ന മനുഷ്യ സമൂഹത്തെ പരസ്പരം അടുപ്പിക്കുക, തന്നിലേക്ക് പരസ്പരവും അടുപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗോപുരം പണിയാനായിട്ട് ശ്രമിച്ച് പരസ്പരം ഭാഷ മനസ്സിലാവാനാകാതെ അകന്നുപോകുന്ന ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ചിത്രം. ആ അകന്നുപോകുന്ന സമൂഹത്തെ വീണ്ടും ഒരുമിപ്പിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ തന്നെ ഭാഗം. രക്ഷാകര പദ്ധതി തന്നെയാണ്, എല്ലാവരെയും ഒന്നിപ്പിക്കുക, മനുഷ്യ സമൂഹത്തെ മുഴുവനും ഒരു കുടുംബമായി പിതാവിൻ്റെ ഭവനത്തിൽ എത്തിക്കുക. ആ പദ്ധതിയുടെ പൂർത്തീകരണമാണ് യേശുവിൽ കാണുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ പ്രകടമാക്കുക, നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് കിട്ടുക. ഞങ്ങളുടെ പിതാവേ, ഇപ്പോഴ് ഞങ്ങളുടെ പിതാവേ എന്നൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണെന്ന കാര്യം കൂടി എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നുമില്ല. നാം സഹോദരങ്ങളോടൊന്നിച്ചാണ് ജീവിക്കുക. ഞാൻ എൻ്റെ സഹോദരനോട് സഹോദരിയോട് കടപ്പെട്ടവനാണ്. ഇപ്പോഴ് പ്രാർത്ഥനയുടെ ആവശ്യമായ ഈ ഘടകം സാമൂഹ്യമാനം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊണ്ട് അഭിസംബോധനയ്ക്ക് ഒരു വിശേഷണം കൂടിയുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ പിതാവേ എന്ന് ആദ്യം വരും, സ്വർഗസ്ഥനായ എന്ന അവസാനമാണ് വരിക. ഫാദർ ഹു ആർട്ട് ഇൻ ഹെവൻ, സ്വർഗസ്ഥനായ പിതാവേ. എന്താ ഈ സ്വർഗസ്ഥനായ എന്നതിൻ്റെ വിശേഷണത്തിൻ്റെ അർത്ഥം എന്നുകൂടി ആലോചിക്കുന്നതാണ്. സ്വർഗം എന്നാൽ മുകളിലുള്ളൊരു സ്ഥലമാണെന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. അങ്ങനെയാണ് പലപ്പോഴും ബൈബിളിൽ കാണുന്നത്. ആകാശം എന്നും സ്വർഗമെന്നും വിശേഷിപ്പിക്കാൻ ഒരേ പദം തന്നെയാണ് ബൈബിൾ ഉപയോഗിക്കുക. ഷമായിം എന്ന് ഹീബ്രുവിൽ പറയും, ഉരാനോസ് അല്ലെങ്കിൽ ഉരാനോയി എന്ന് ഗ്രീക്കിൽ പറയും. രണ്ടും ആകാശമെന്നും സ്വർഗമെന്നും വിശേഷിപ്പിക്കാവുന്നതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടികർമ്മത്തിൻ്റെ വിവരണത്തിൽ ആദ്യമേ സൃഷ്ടിക്കപ്പെടുന്ന ഒരു വിധാനത്തിൻ്റെ ചിത്രീകരണമുണ്ട്. പ്രകാശത്തിന് ശേഷം സൃഷ്ടിക്കപ്പെടുന്ന വിധാനമാണ്. ഒരു വിധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു, വിധാനമുണ്ടായി. വിധാനത്തിന് മുകളിലും വെള്ളം, താഴെയും വെള്ളം. താഴെയും മുകളിലുമുള്ള വെള്ളത്തെ പരസ്പരം വേർതിരിക്കുന്ന ഒരു വിധാനമായിട്ടാണ് ആകാശത്തെ കണ്ടത്. വിധാനത്തിന് ആകാശമെന്ന് പേരിട്ടു. ആ വിധാനത്തിന് മുകളിലും വെള്ളമുണ്ട്. ആ വെള്ളത്തിന് മുകളിലാണ് ദൈവം തൻ്റെ മാളിക സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പറയും. സങ്കീർത്തനം 104-ാം സങ്കീർത്തനം ആലങ്കാരികമായ ഭാഷയിൽ ഇപ്രകാരം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു, വസ്ത്രം എന്ന പോലെ അങ്ങ് പ്രകാശം അണിഞ്ഞിരിക്കുന്നു, കൂടാരം എന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു, അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിൻ്റെ മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇപ്പോഴീ കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ ദൈവം ഉയരങ്ങളിൽ ആകാശത്തിന് മുകളിലുള്ള ജലത്തിൻ്റെയും മുകളിൽ വാസമുറപ്പിക്കുന്നു എന്നാണ് പറയുക. പക്ഷേ ഇതൊരു കാവ്യാത്മകമായ ആലങ്കാരിക പ്രയോഗമാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്വർഗമെന്ന് പറയുമ്പോൾ പൊതുവേ അർത്ഥമാക്കുക ദൈവത്തിൻ്റെ വാസസ്ഥലമെന്നാണ്. അത് മുകളിലാണെന്നൊരു ചിന്ത ഇങ്ങനെ കടന്നു വരികയും ചെയ്തു. സ്വർഗം മുകളിലാണെന്ന് പറയുമ്പോൾ വേറെയുമുണ്ട് അർത്ഥം. മുകളിലുള്ളവൻ താഴെയുള്ളതെല്ലാം കാണുന്നവനാണ്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുമ്പോൾ എല്ലാം കാണുന്നവനാണ്. ആകാശം ഏറ്റവും അടുത്തുള്ളതാണ് നമ്മോട്. ആകാശവും അന്തരീക്ഷവും വായുവുമെല്ലാം നമുക്ക് സമീപസ്ഥമാണ്. അപ്പോൾ സ്വർഗസ്ഥൻ എന്ന വാക്കുകൊണ്ട് സമീപസ്ഥനായ ദൈവം എന്ന അർത്ഥം കൂടിയുണ്ട്. നമ്മോട് അടുത്ത് നിൽക്കുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, സ്വർഗസ്ഥനായ ദൈവം. എല്ലാം കാണുന്നവൻ എല്ലാത്തിൻ്റെയും അധിപനാണ്. ഉയരങ്ങളിലേക്ക് പോകും തോറും അധികാരം വർദ്ധിക്കുന്നു എന്നൊരു ചിന്തയുമുണ്ടല്ലോ. അത്യുന്നതൻ ഏറ്റവും കഴിവുള്ളവനാണ്, ഏറ്റവും ശക്തനാണ്. അപ്പോൾ സ്വർഗസ്ഥനായ ദൈവം എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്, സർവശക്തനാണ്. അതോടൊപ്പം ഈ സമീപസ്ഥനായ ദൈവം നമ്മിൽ നിന്ന് വ്യത്യസ്തനാണ് എന്നുകൂടി സ്വർഗസ്ഥനായ എന്ന വിശേഷണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശയ്യാടെ പുസ്തകം 55-ാമത്തെ അധ്യായം 8-ഉം 9-ഉം വാക്യങ്ങൾ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. നമ്മോടടുത്തു നിൽക്കുന്നവനാണ്, നമ്മുടെ പിതാവാണ്, അതേസമയം നമ്മിൽ നിന്ന് വ്യത്യസ്തനുമാണ് ദൈവം. ദൈവം മനുഷ്യനല്ല, മനുഷ്യനോടടുത്തു നിൽക്കുന്നു, അതേസമയം അനന്തമായി ഉപരിയുമാണവൻ. അന്തര്യാമിയാണ്, നമ്മിൽ വസിക്കുന്നവനാണ്, അതോടൊപ്പം നമ്മിൽ നിന്ന് വ്യത്യസ്തനുമാണ്. ഈ വ്യത്യാസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവത്തെ നമ്മൾ ഗൗരവമായി തന്നെ കണക്കിലെടുക്കണം എന്നുകൂടി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക. എല്ലാം ക്ഷമിക്കുന്നവനാണ് ദൈവം തീർച്ചയായിട്ടും. പക്ഷേ ദൈവം ക്ഷമിക്കും എന്ന് വിചാരിച്ച് തിന്മയിൽ തന്നെ തുടരുന്നത് അപകടകരമായിരിക്കും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങളുടെ പിതാവ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിന് ഞങ്ങളെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ച് ചില പദ്ധതികളുണ്ടെന്നും ആ പദ്ധതി അനുസരിച്ച് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും യേശു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തെ ഗൗരവമായി കണക്കിലെടുക്കണം. ക്ഷമിക്കും എന്ന് തോന്നുന്ന വിചാരം ഒരിക്കലും തിന്മയിൽ തുടരാനുള്ള ഒരു അവസരമായി മാറരുത്. സ്വർഗസ്ഥനായ ദൈവം, എല്ലാം ക്ഷമിക്കുന്ന ദൈവം, നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും നമ്മൾ ക്ഷമിക്കണമെന്നാണ്. ക്ഷമിക്കാത്ത മനുഷ്യന് ദൈവത്തിൻ്റെ ശിക്ഷ സ്വീകരിക്കേണ്ടി വരും എന്ന സൂചന ഈ അഭിസംബോധന രൂപത്തിലുണ്ട്. അത് കുറച്ചുകൂടി വ്യക്തമാക്കുകയാണ് മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ പ്രവർത്തിക്കും. ക്ഷമിക്കപ്പെടുകയില്ല എന്ന സൂചന നമുക്കിവിടെ കിട്ടുകയാണ്. ഹെബ്രായ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പിതൃപുത്ര ബന്ധത്തെക്കുറിച്ച്, ദൈവവും നമ്മളും തമ്മിലുള്ള പിതൃപുത്ര ബന്ധത്തെക്കുറിച്ച് മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട്. 12-ാമത്തെ അധ്യായം 7-ും 8-ും വാക്യങ്ങൾ, ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്, മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന് ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാര സന്തതികളാണ്. പിതാവ് ക്ഷമിക്കുന്നവനാണ്, അതേസമയം ശിക്ഷണം നൽകുന്നവനുമാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം ഇപ്രകാരം കാണുന്നു, ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസൃതം നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. ദൈവഭയം എന്നതും സുവിശേഷത്തിൻ്റെ തന്നെ ഭാഗമാണ്. ഭയം സ്നേഹത്തിൻ്റെ അഭാവത്തെ മാത്രമല്ല രേഖപ്പെടുത്തുക, ആദരവ്, ബഹുമാനം, ദൈവത്തെ ഗൗരവമായി കണക്കിലെടുക്കണം, പറയുന്ന കാര്യങ്ങൾ ഞാൻ സ്വീകരിക്കണം എന്നെ അനുസ്മരിപ്പിക്കുകയാണ്. എന്തു തെറ്റ് ചെയ്താലും മകനെ തോന്നിയ പോലെ ജീവിക്കാൻ അനുവദിക്കുന്ന, താൻ തോന്നിയായ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന പിതാവല്ല ദൈവം. ആ ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാവരും രക്ഷ പ്രാപിക്കണം, പിതൃഭവനത്തിൽ എത്തണമെന്നതാണ്. അങ്ങനെ പിതൃഭവനത്തിൽ എത്തണമെങ്കിൽ ഒരു ജീവിതശൈലി അവർക്കുണ്ടാവണം. അതേസമയം ഈ പിതൃഭവനത്തിലേക്കുള്ള യാത്രയിൽ നമുക്കാവശ്യമായ മാർഗങ്ങൾ അവിടുന്ന് കാണിച്ചു തരികയും ചെയ്യും. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ഉരുവിടുമ്പോൾ, ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള അവബോധം, ദൈവത്തിൻ്റെ മക്കളായതിനാൽ ഉള്ള നമ്മുടെ വ്യക്തിത്വത്തിനുള്ള ആ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അനാഥരല്ലെന്നുള്ള ബോധ്യം, ദൈവം എപ്പോഴും കൂടെയുണ്ടെന്നുള്ള ബോധ്യം, ഇതോടൊപ്പം ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ കൂടെ ജീവിക്കുന്നവനാണെന്നും അവരും എൻ്റെ സഹോദരങ്ങളാണ്, ദൈവത്തിൻ്റെ മക്കളാണെന്നും ഉള്ള ബോധ്യം, അവരോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ടെന്നുള്ള ആ ഒരു അറിവും എനിക്കുണ്ടാവണം. ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ അവൻ സ്വർഗസ്ഥനാണ്, എന്നിൽ നിന്ന് വ്യത്യസ്തനാണ്, എന്നിൽ നിന്ന് അടുത്തു നിൽക്കുന്നവനാണ്, അതേസമയം അനന്തമായ രീതിയിൽ അകലെയുള്ളവനുമാണ്. ദൈവത്തിൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ എനിക്ക് പലപ്പോഴും സാധിച്ചെന്ന് വരില്ല. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തിയെന്ന് വരില്ല. കാരണം സ്വർഗസ്ഥനായ പിതാവാണ് എന്നെ നയിക്കുക. ആ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ച്, ആ ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പ്രാർത്ഥനയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ പിതാവേ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് നൽകിയ ആ വലിയ അവകാശത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ മക്കളായി അവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നു. അബ്ബ എന്നങ്ങയെ വിളിക്കാൻ അങ്ങയുടെ ആത്മാവാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ഞങ്ങൾ മക്കളാണെങ്കിൽ അവകാശികളാണെന്നും അങ്ങയുടെ പുത്രനായ യേശുവിനോടൊപ്പം കൂട്ടവകാശികളാണെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്ന പിതാവേ, അങ്ങേക്ക് നന്ദി. ഞങ്ങളുടെ സഹോദരങ്ങളെ അങ്ങയുടെ മക്കളായി കാണാൻ, എല്ലാവരുമായി സഹോദരത്തിൽ ജീവിക്കാൻ ഉള്ള കൃപയോട് നിങ്ങൾക്ക് നൽകണമേ. ആമേൻ.